ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കണക്കിലെ കളികൾ എപ്പോഴും രസകരമാണ്. ഉദാഹരണത്തിന് ഈ കണക്ക് നോക്കൂ. ഏതാനും പേർ ഒരു യാത്ര പോയി. അതിലൊരാൾ മുത്തച്ഛനും രണ്ടുപേർ അച്ഛന്മാരും രണ്ടുപേർ പുത്രന്മാരുമായിരുന്നു. അങ്ങനെയെങ്കിൽ എത്ര പേരാണ് യാത്ര പോയത്? ചോദ്യമനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ഒരു മുത്തച്ഛൻ, രണ്ട് അച്ഛന്മാർ, രണ്ട് പുത്രന്മാർ, ആകെ അഞ്ചുപേർ യാത്ര പോയി എന്ന് ഉത്തരം. എന്നാൽ ഈ കണക്കിലൊരു കളിയുണ്ട്. വാസ്തവത്തിൽ മകനും അച്ഛനും മുത്തച്ഛനും കൂടിയാണ് യാത്ര പോയത്. ചുരുക്കത്തിൽ ആകെ മൂന്ന് പേരേ ഉള്ളൂ. മകനും അച്ഛനും മുത്തച്ഛനും കൂടിയാൽ അതിൽ രണ്ടുപേർ അച്ഛന്മാരാണല്ലോ, രണ്ടുപേർ പുത്രന്മാരും. ഇതുപോലൊരു കണക്കിലെ കളി പ്രസ്താവമായിരുന്നു കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിൽ ബോളിവുഡ് സിനിമകൾ ഒറ്റ ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്യുന്നതെങ്ങനെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പിന്നീട് ആ പ്രസ്താവം പിൻവലിച്ചെങ്കിലും ആ ചോദ്യം ഉയർത്തിവിട്ട അലയൊലികൾ അവസാനിച്ചിട്ടില്ല. കോമൽ നഹ്ത എന്ന ഫിലിം ട്രേഡ് അനലിസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു രവിശങ്കർ പ്രസാദ് തന്റെ ഭാഗം വാദിച്ചത്. ഗാന്ധിജയന്തി ദിനത്തിൽ വോർ, ജോക്കർ, സെയറ 3 ചിത്രങ്ങൾ 120 കോടി വാരിക്കൂട്ടിയത് രാജ്യത്ത് ആളുകളുടെ കയ്യിൽ പണമുണ്ട് എന്നതിന്റെയും അത് ചെലവഴിക്കുന്നു എന്നതിന്റെയും തെളിവല്ലേ എന്നായിരുന്നു ചോദ്യം. വാസ്തവത്തിൽ സിനിമകൾ 100 കോടി ക്ലബിൽ കയറുന്നത് സമ്പദ്വ്യവസ്ഥയുടെ ഉണർവിന്റെ മാനദണ്ഡമാണോ? അത് ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഗുണകരമാണ് എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും സൂചകമായി ഇതിനെ കാണാമോ? ഇതാണ് കാതലായ ചോദ്യം. 2000 റിസഷൻ സമയത്ത് സൌന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചതുമായി ബന്ധപ്പെടുത്തി ലിയോണാർഡ് ലോഡർ ലിപ്സ്റ്റിക് ഇൻഡെക്സ് എന്നൊരു ടേം ഉപയോഗിച്ചിരുന്നു. കൂടുതൽ ലിപ്സ്റ്റിക്കുകൾ വിറ്റഴിച്ചു എന്നതിനർത്ഥം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണോ സൂചിപ്പിച്ചത്? സിനിമാ വ്യവസായം രാജ്യത്തിനകത്തും സമ്പദ്വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന അനേകം വ്യവസായങ്ങളിൽ ഒന്ന് മാത്രമാണ്. മറ്റെല്ലായിടങ്ങളും തളർച്ച നേരിടുന്നു എന്ന യാഥാർത്ഥ്യം കാണാതെ സിനിമയുടെ 100 കോടി നേട്ടത്തെ എങ്ങനെയാണ് ഉയർത്തിക്കാട്ടാനാവുക? ഐക്യരാഷ്ട്ര സംഘടനയുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ദ പസഫിക് വിഭാഗത്തിന്റെ ഡയറക്ടർ നാഗേഷ് കുമാർ പുറത്തുവിട്ട ഒരു കണക്കിൽ പറയുന്നത്, ഇന്ത്യയിലെ ഓരോ വ്യക്തിയും പ്രതിദിനം കുറഞ്ഞത് $2 അതായത് 140 രൂപയെങ്കിലും ചെലവഴിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ്. ഓരോ വ്യക്തിയും പ്രതിദിനം 140 രൂപ ചെലവഴിക്കാൻ തക്കവണ്ണം പ്രാപ്തി നേടിയോ എന്നതാണ് ഉന്നയിക്കപ്പെടേണ്ട ചോദ്യം. ഒരു കൂട്ടരിൽ അത്രയും പണം സമ്പാദിക്കാൻ ശേഷിയില്ലാത്ത വണ്ണം തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടരിൽ അത്രയും പണമുണ്ടെങ്കിലും അരക്ഷിതബോധം വരിഞ്ഞുമുറക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ നിലവിൽ ജോലിയില്ലാതെ പുതിയ ജോലി തേടുന്നവരുടെ സംഖ്യ 2017 ജൂലൈയിൽ 14 ദശലക്ഷമായിരുന്നുവെങ്കിൽ 2018 ഒക്ടോബറിൽ ഇത് 29.5 ദശലക്ഷമാണ്. 2019 ഇത് അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഒക്ടോബർ ഡിസംബർ കാലയളവിലാണ് ഇന്ത്യയിൽ തൊഴിൽ സാധ്യതകൾ കൂടുക പതിവെന്നും ഒഴിവുകളുടെയും ജോലി തേടുന്നവരുടെയും സംഖ്യയിലുള്ള ഭീമമായ വ്യത്യാസം അതുകൊണ്ട് തന്നെ നല്ല സൂചന അല്ല എന്നുമാണ് HR രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഊർജം, അടിസ്ഥാന സൌകര്യം തുടങ്ങി ജോലി സാധ്യത കൂടുതലുള്ള മേഖലകളുടെ തളർച്ചയും IT രംഗത്തെ സാധ്യതകൾ കുറഞ്ഞതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി. പ്രതിവർഷം ശരാശരി 12 ദശലക്ഷം പേരാണ് തൊഴിൽ തേടി പുതുതായി കടന്നുവരുന്നത്. ഇതിനനുസരിച്ച് ജോലി സാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. തൊഴിലില്ലാതെ എങ്ങനെയാണ് വരുമാനമുണ്ടാവുന്നത്? വരുമാനമില്ലാതെ എവിടെ നിന്നാണ് സ്പെൻഡിംഗ് ഉണ്ടാകുന്നത്? അതോടൊപ്പം തന്നെ യുവതലമുറയുടെ സ്പെൻഡിങ്ങിനെ കുറിച്ചും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഓൺലൈൻ സ്പെൻഡിംഗ് കൂടുകയും ചെറിയ ചെറിയ ഷോപ്പുകൾ പൂട്ടിപ്പോവുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം. അത് വാസ്തവത്തിൽ ഇടത്തരക്കാരായ ആളുകളെയും അവരുടെ കുടുംബങ്ങളെയുമാണ് ബാധിച്ചിരിക്കുന്നത്. മറുവശത്ത് കോടീശ്വരന്മാരുടെയും അതിസമ്പന്നരുടെയും എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അറിയേണ്ട കാര്യം, രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്കാവശ്യമായ സ്പെൻഡിംഗ് ഈ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് അല്ല ഉണ്ടാകുന്നത്, ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരിൽ നിന്നാണ്. അവരാണ് മാർക്കറ്റിനെയും സമ്പദ്വ്യവസ്ഥയെയും പിടിച്ചു നിർത്തുന്നത്. അവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. കണക്കിലെ കളികൾ രസകരമാണ്. ഏതാനും പേർ യാത്ര പോയത് സംബന്ധിച്ച് ചോദിച്ച ചോദ്യം പോലെ സിനിമകൾ നേടുന്ന 100 കോടി ക്ലബിനെക്കുറിച്ചും കോടീശ്വരന്മാരുടെ എണ്ണത്തെക്കുറിച്ചുമൊക്കെ വീമ്പിളക്കാം. പക്ഷെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ യഥാർത്ഥ എണ്ണമെടുക്കുമ്പോൾ കള്ളി വെളിച്ചത്ത് വരുന്നുണ്ട്. യാത്ര പോയത് 5 പേരല്ല, മകനും അച്ഛനും മുത്തച്ഛനും കൂടിയ 3 പേരേ ഉള്ളൂ എന്നതുപോലെ.